ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് എൻ ഐ ടിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് യു ഡി എഫ് നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, കെ എ തുളസി, ഒ ജെ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, ആർ എസ് പിയിലെ ഷിബു ബേബി ജോൺ, സി എം പിയിലെ സി പി ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, യു ഡി എഫ് ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് എൽ ഇ ഡി വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ശക്തം ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതികവിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
യു എ ഇയിലെ ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ രണ്ട് ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് പിഎബി അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NIT യിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിആക്സ് ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 May 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൌലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല് ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി കട്ടിപ്പാറ ഓമശ്ശേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർളിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. കബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ് മുഹമ്മദ് ആഷിഖ് ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK യുടെ പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NIT യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.